പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം.
ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ ആ ഇഷ്യൂവിന്റെ ഒരു സെൻസിറ്റിവിറ്റി കാരണം ചെയ്യണ്ട എന്നോർത്ത് മാറ്റിവെച്ചു. പക്ഷെ ഇപ്പൊ ഒരുപാട് തിയറീസ് ഒരുപാട് അന്വേഷണങ്ങൾ ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങള് സുശാന്തിന്റെ ഡെത്ത് അത് കഴിഞ്ഞ് അനുബന്ധിച്ചുണ്ടായ അക്യൂസേഷൻസ് അന്വേഷണങ്ങള് തിയറീസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തു പറയുന്നു അഗ്നി?
യെസ് ഓഫ് കോഴ്സ്, സുശാന്തിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഫാൻസ് ആയിരുന്നു ഞങ്ങൾ എന്നൊന്നും ക്ലെയിം ചെയ്യുന്നില്ല. സുശാന്തിനെ കുറച്ച് സിനിമകളിലൂടെ അറിയാമായിരുന്നു, മുമ്പ് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് എന്നറിയാമായിരുന്നു. ഇതാണ് എനിക്ക് സുശാന്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്. MS ധോണി ആയിട്ട് ചെയ്തതിൽ സുശാന്തിനെ വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട്. സുശാന്തിനെ മറ്റേ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സുശാന്ത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ അലെജ്ഡ് സൂയിസൈഡ് കഴിയുമ്പോഴാണ് സുശാന്ത് ഒരു ആക്ടർ എന്നതിലുപരി ഒരാളെന്ന നിലയിൽ പല സുശാന്തിന്റെ ക്വാളിറ്റീസും നമുക്കറിയാൻ കഴിയുന്ന. ഒരു എഞ്ചിനീയർ, ഒരു IIT ഡ്രോപ്പ് ഔട്ട് എന്ന നിലയിലെല്ലാം ലൈക്ക് ഒരു ഹൈ റാങ്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയിട്ട് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ആക്ടിങ്ങിന് വരിക, കുറെ ആക്ടേഴ്സ് ബോളിവുഡ് ആക്ടേഴ്സിന്റെ പുറകിൽ ഡാൻസ് ചെയ്യുക, പിന്നീട് സീരിയലിൽ ഒരു വേഷം കിട്ടി, അവിടെ നിന്ന് സീരിയലിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സമയത്ത് നിന്ന് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു സുശാന്ത് ആക്ടിങ്ങിലേക്ക് ഇറങ്ങി. സോ അത് കഴിഞ്ഞ് ഒരു ഡിസാസ്റ്റർ ആണ് നമുക്ക് സംഭവിച്ചത്. സുശാന്ത് സിംഗ് രജ്പത്ത് സൂയിസൈഡ് അല്ലെങ്കിൽ LH മർഡർ നമുക്കറിയില്ല, എങ്ങനെയോ നമ്മളെ വിട്ടു പിരിഞ്ഞു.
ഈ മുന്നോട്ടുള്ള ടോപ്പിക്കിലേക്ക് കടങ്ങുന്നതിന് മുന്നേ എല്ലാ എപ്പിസോഡിലും ഞങ്ങൾ ഒരു സ്പോയിലർ വാർണിംഗ് കൊടുക്കുക. പക്ഷെ ഈ എപ്പിസോഡിൽ മാത്രം എനിക്ക് എന്താ ഒരു ട്രിഗർ വാർണിംഗ് ആണ് തരാനുള്ളത്. ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല, ചിലർക്ക് ചിലത് ട്രിഗറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് ഈ എല്ലാം ഈ സംഭവങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നവരും അത് കേട്ടാൽ മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റുന്നവരും മാത്രം തുടർന്ന് കേൾക്കുക. എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. ഞാൻ ഈ പറയുന്ന പോലെ ആഗ്നി പറഞ്ഞ പോലെ സുശാന്തിന്റെ ഭയങ്കര വലിയ ഫാൻ ആയിരുന്നു എന്നൊന്നും ഇല്ല. പക്ഷെ എനിക്ക് സുശാന്തിനെ ഇഷ്ടമായിരുന്നു, ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടമല്ലേ. കായ്പോച്ചി, ധോണി, പിന്നെ ചിച്ചോരി, ഇങ്ങനെയുള്ള കുറച്ച് മൂവികൾ മാത്രം മെരളിൽ ഉണ്ടാവുന്ന മൂവീസ് ഞാൻ പുള്ളിയുടെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കേക്കകത്ത് ഒരു ചെറിയ റോളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനകത്തെ റോള് എനിക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ട് തോന്നി. സുശാന്ത് നന്നായിട്ട് ചെയ്തതുപോലെയും തോന്നി. അങ്ങനെ അങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന റോളുകളിൽ മാത്രമേ ഞാൻ സുശാന്തിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ ന്യൂസ് വന്ന സൂയിസൈഡ് എന്നുള്ള ന്യൂസ് വന്ന ദിവസം ഞാൻ ഭയങ്കര എന്താ പറയാ ഷോക്ക്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് 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 ആളുകള് ഫേമസ് ആയിട്ടുള്ള ആളുകള് പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ പ്രതികരിച്ച മെയിൻ ആയിട്ടുള്ള ഒരാളാണ് കങ്കണ. കങ്കണ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷീ സ്റ്റാർട്ടഡ് അക്യൂസിങ് ഇൻ ദ മൂവി മാഫിയ നെപ്പോട്ടിസം. അപ്പോ ആ ഒരു അപ്രോർ അന്നേരമാണ് ഉണ്ടായത്. എനിക്കിത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. കരൺ ജോഹറിന്റെയും ആലിയ ഭട്ടിന്റെ ഒക്കെ ഫോളോവേഴ്സ് ഒരുപാട് ഈ ഇൻസിഡന്റിന് ശേഷം കുറഞ്ഞു എന്ന് ഞാൻ കേട്ടു. എന്നിട്ട് പിന്നെ ഈ എന്താ സ്റ്റാർ കിഡ്സിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അതായത് ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടവരല്ലെങ്കിൽ പോലും സ്റ്റാർസിന്റെ മക്കളായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നവർക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് വന്നു. ഒരുപാട് പേര് അവരുടെയൊക്കെ എഗെയിൻസ്റ്റ് ഉള്ള ഹെയ്റ്റ് പോസ്റ്റ് ഇട്ടു. ആ സമയത്ത് നമ്മുടെ കങ്കണ പല അക്യൂസേഷൻസും ആലിയ ഭട്ടിന്റെ ഡാഡിന്റെ ഇൻഡസ്ട്രി മിസ്റ്റർ ഭട്ടിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു.
അത് കഴിഞ്ഞപ്പോഴാണ് കങ്കണയുടെ ആരോപണങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മീഡിയ ഹൗസസ് ഇത് പിക്ക് ചെയ്യുന്നത്. മേജർ ഇത് റിപ്പബ്ലിക് ആയിരുന്നു. റിപ്പബ്ലിക് ടി വി ആണ് ആദ്യം കങ്കണ ഇന്റർവ്യൂ ചെയ്യുന്നതും ഈ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ കേസ് പിക്ക് ചെയ്യുന്നതും. ഇതിൽ അസ്വാഭാവികമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ത്രെഡിലേക്ക് ഈ കേസ് പോകുന്നത് അപ്പോഴാണ്. അതേവരെ നമുക്കൊരു മൂവി മാഫിയ ഉണ്ട്. ആ മൂവി മാഫിയ ആക്ടേഴ്സിനെ സിനിമകൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, സുശാന്ത് സിംഗ് രജ്പുത്തിനെ മാനസികമായി ടോർച്ചർ ചെയ്തിരുന്നു എന്നെല്ലാമാണ്. അതല്ലാതെ അസ്വാഭാവികമായി ഈ കേസിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നത് മീഡിയ ഹൗസസ് ആയ റിപ്പബ്ലിക്, അത് കഴിഞ്ഞു വന്ന ടൈംസ് നൗ പോലുള്ളവരിത് പിക്ക് ചെയ്യുമ്പോഴാണ്.
ഈ അർണബിന്റെ അർണബ് കങ്കണ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് അതിനകത്ത് എന്തുകൊണ്ടാണ് പ്രോസസ് ചെയ്യാൻ പറ്റാൻ തോന്നിക്കഴിഞ്ഞ ഒരു കോമൺ, അതായത് ഒരു ജനറൽ ആയിട്ട് സംഭവിച്ച സംബന്ധിച്ച ഒരു കാര്യത്തിനെതിരെ വെറുതെ മൂന്നാമത് ഒരാൾ നിന്ന് ഇയാൾക്കുള്ള ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് പോലെ കങ്കണ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ബിക്കോസ് കങ്കണ എപ്പോഴും ഇങ്ങനെ പറയുമ്പം പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ സ്വര ഭാസ്കർ അല്ലെങ്കിൽ താപ്സി പന്നു ഇവരെ പോലെയുള്ള ആക്ട്രസ്സുമാർക്ക് കിട്ടുന്നില്ല അവാർഡ്സ് ഒന്നും. പക്ഷെ കിട്ടുന്നത് ന്യൂ കമേഴ്സ് ആയിട്ടുള്ള സ്റ്റാർ കിഡ്സിനാണ്, അനന്യ പാണ്ഡെ അവർക്കൊക്കെയാണ് ഫിലിം ഫെയർ കിട്ടുന്നത്. പിന്നെ എന്റെ മണികരണിക്ക് അത്. അപ്പൊ ഷീ ഈസ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു വാട്ട് എവർ ഷീ വെന്റ് ത്രൂ. ഇത് പറയുന്നതിന്റെ ഇടയിൽ കങ്കണ സ്വന്തം കാര്യങ്ങൾ, മണികരണിക്ക് കിട്ടിയില്ല, മണികരണിക്ക് കിട്ടിയില്ല അവാർഡ്സ് ഒന്നും, അതിന് വേണ്ട റെക്കഗ്നിഷൻ കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഡൈവേർട്ടായി പോകുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു നെപ്പോട്ടിസം തിയറിയിലുള്ള വിശ്വാസം ഇച്ചിരി കുറഞ്ഞു എന്ന് പറയാൻ പറ്റുന്നത്.
അതിലുള്ളത് കങ്കണ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോ കരൺ ജോഹറിന്റെ ഈ ഷോ നമുക്കറിയാം, സ്റ്റോപ്പ് മേക്കിംഗ് സെൻസ് എന്നുള്ളതാണ് കരൺ ജോഹറിന്റെ ഷോയുടെ ടാഗ് ലൈൻ. സോ അത് നമ്മൾ വയലേറ്റ് ചെയ്തിട്ട് അതിലൊരു ഷോവിൽ ആലിയ ഹുക്കപ്പ് മാരി ഓർ കിൽ അല്ലെ, മൂന്ന് പേരെ തന്നു ഒരാളെ കില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോ അതൊരു ടോർച്ചർ ആയിട്ട് കാണുന്ന ഒരു ഇതാണ് കങ്കണ അതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആലിയ ഇതിൽ കുറ്റക്കാരിയാണ് എന്നുള്ളത്. അതേ കങ്കണ അതേ ഷോയിൽ പറയാണ് സ്വര ഭാസ്കർ തപ്സി പെണ്ണു പോലുള്ള ബൂട്ട് ലിക്കേഴ്സ് ചപ്ലൂസീസ് ഇത്ര നാള് ഇൻഡസ്ട്രിയിൽ തുടർന്നിട്ടും അവർക്ക് അവാർഡുകളൊന്നും കിട്ടുന്നില്ല. അത് പറയുമ്പോ ലൈക് മൊത്തം കണക്കിലെടുത്ത് നോക്കുമ്പോ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ബുള്ളി ചെയ്യുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടെ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി.
ആ തീർച്ചയായിട്ടും ആ ചാപ്ലൂസി എന്നുള്ള വാക്ക് ഷീ ട്വീറ്റ്സ് എ ലോട്ട്, ഷീ യൂസസ് എ ലോട്ട്. അതും പോരാ, ഞാൻ ഇവരെ ട്വീറ്റ് ചെയ്ത സമയത്ത് ഇവരെ പോലുള്ള ബി ഗ്രേഡ് ആക്ട്രസസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇവര് കാണാൻ അനന്യ പാണ്ഡനേക്കാളും ഭംഗിയാണ് അല്ലെ, ആലിയ ഭട്ടിനേക്കാളും സുന്ദരിമാരാണ്, അതുകൊണ്ട് എന്നിട്ട് ഇവർക്ക് സിനിമകൾ കിട്ടുന്നില്ല എന്ന് എന്ന് പറയുന്നത്.
അപ്പൊ ആശൻ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല, ലോ ലെവലില് ജനിക്കേണ്ട ആളെന്ന് പറഞ്ഞു.
കോംപ്ലിമെന്റ് ആണോ ഇൻസൾട്ട് ആണോ? പുള്ളിക്കാരത്തിയുടെ ഒരു ഇത് ഫുൾ കഴിഞ്ഞു. പുള്ളിക്കാരത്തി പല വീഡിയോസ് ആക്ച്വലി റിപ്പബ്ലിക്കിൽ വരുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി പേഴ്സണലായിട്ടും പോസ്റ്റ് ചെയ്യുകയും ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട്. ഇൻ ദ ബിഗിനിങ് വെൻ ഷീ സ്റ്റാർട്ടഡ് ഞാൻ ശരിക്കും ഓർത്തു ദാറ്റ് ഷീ റിയലി കെയർസ്, ഈ നെപ്പറ്റിസം കാരണമാണ് സംഭവിച്ചത് എന്ന് ജെനുവിൻലി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. പക്ഷെ സംഭവം ഇഷ്യൂ എസ്കലേറ്റ് ചെയ്ത് പോകുന്തോറും എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് എന്താ പേഴ്സണൽ കോസസ് ഇതിന്റെ ഇടയിൽ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പേഴ്സണൽ ആയിട്ടുള്ള കഥകൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള അക്യൂസേഷൻസ് പുറത്തു വരുന്നു. നമ്മൾ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പം നമ്മൾ അതിൽ നിന്നും പേഴ്സണൽ ആകാതെ നിന്നാലല്ലേ നമുക്ക് ഇച്ചിരൂടെ ഓതന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോവില്ലോ.
അതല്ലാതെ നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു ഒരു ഫിനോമിനൻ ലൈക്ക് അത് നമുക്ക് എല്ലാവർക്കും അഗ്രി ചെയ്യാം അങ്ങനെ സംഭവം ഉണ്ട്. അതിപ്പോ സിനിമയിലല്ല, പൊളിറ്റിക്സിലുണ്ട്, ജോബിലുണ്ട്, നമ്മളുടെ എല്ലാം ജോബ്സ് വർക്ക് ചെയ്യുന്ന റെഫറൽ സിസ്റ്റംസിലാണ്. അതൊരു തരം ഫേവറേറ്റിസം നെപ്പോട്ടിസം ഒക്കെ തന്നെയാണ്. സോ എല്ലാ സ്ഥലത്തും ഈ നെപ്പോട്ടിസം ഉണ്ട്. നമ്മൾ എങ്ങനെ അതിനെതിരെ പ്രതികരിക്കും
നെപ്പോട്ടിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരും വല്ലാണ്ട് രൂക്ഷമായിട്ട് ഇതിനെ അങ്ങോട്ട് ഒപ്പോസ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു. പക്ഷെ ഈ പറയപ്പെടുന്ന ആളുകൾ നമ്മുടെ മലയാളത്തിലോട്ട് വന്നാലും ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ, ഹി ഈസ് വെരി ടാലന്റഡ്. മകനായതുകൊണ്ട് അച്ഛന്റെ കഴിവ് കിട്ടിയതായിക്കൂടെ, അപ്പൊ അങ്ങനെയുള്ളവരു ഉണ്ടല്ലോ, അതായത് വളരെ ടാലന്റഡ് ആയിട്ടുള്ളവരുടെ മക്കള് അതുപോലെ ടാലന്റഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവർ ഇൻഡസ്ട്രിയിൽ വരുമ്പോ അവർക്ക് ഈസിയർ ആണ്, ദേർ ഇസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അവർക്ക് ആ പാത്ത് വാസ് മെയ്ഡ് ഈസി ഒബ്വിയസ്ലി ബിക്കോസ് അവരുടെ പേരന്റ്സ് സ്ട്രഗിൾഡ് ഹാർഡ്. പക്ഷെ എന്ന് വെച്ചാൽ കഴിവില്ല സ്റ്റാർ കിഡ്സിന് ആർക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ദുൽഖർ സൽമാൻ, ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടം. അപ്പൊ ഇക്ക കുഞ്ഞിക്കാന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുന്ന ദുൽഖറുണ്ട്. അതേസമയം സ്റ്റാർ കിഡ്സിന്റെ മൂവീസ് അട്ടർ ഫെയിലിയർ ആയി പോകുന്നുണ്ട്. ഇപ്പം ശ്രീനിവാസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിലും വിനീതിന് കിട്ടിയ അതേ വിജയം തന്നെ ധ്യാനിന് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നി. പുള്ളിയുടെ മൂവീസേ വിനീതിന്റെ അത്രയും കിടിലനായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ധ്യാൻ ഡയറക്ട് ചെയ്ത മൂവിയും അത്രയും വിനീതിന്റെ ഡയറക്ഷൻ മൂവീസിന്റെ അത്രയും ഇതുപോലെ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ പ്രണവിന്റെ മൂവി 20th century എന്ന് പറയുന്ന അമേസിംഗ് മലയാളം മൂവിക്ക് ശേഷം അതിന്റെ ബാക്കി പത്രമായിട്ട് മകൻ അഭിനയിക്കുന്ന 21st century ശരിക്കും ബോളിവുഡിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിറ്റായി പോയേനെ.
മലയാളത്തിൽ കണ്ടിട്ടില്ല,
ഞാനും കണ്ടിട്ടില്ല, അങ്ങനെ സംഭവിച്ചു മാത്രമേ. ഇപ്പൊ നമുക്ക് സ്റ്റാർ കിഡ്സ് ആയതുകൊണ്ട് വേസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്റ്റാർ കിഡ്സിന് നല്ല കഴിവുള്ളവരുണ്ടാവൂലോ.
അപ്പോൾ ഇതേപോലത്തെ സിനിമകൾക്ക് എതിരെ പ്രതികരിക്കുമ്പോഴാണ് ലൈക്ക് നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി തൊട്ട് നമ്മൾ സ്റ്റാർ കിഡ്സിന്റെ മൂവി കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ഓക്കെ ഫൈൻ. നിങ്ങൾ ഒരു സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ ആ സിനിമയുടെ റേറ്റിംഗ്സിന് എഫക്ട് ചെയ്യാൻ അല്ലെ ആ സിനിമയുടെ റിവ്യൂസിന് എഫക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കരുതി കൂട്ടി ഒരു ശ്രമം എടുക്കുമ്പോൾ, ഇപ്പോൾ തൊട്ടടുത്തൊരു മൂവി റിലീസാണ്, സഡക് എന്നുള്ള മൂവി റിലീസാണ്, മഹേഷ് ഭട്ട് ഡയറക്ട് ചെയ്യുന്ന മൂവി, ആലിയ ഭട്ട് അഭിനയിക്കുന്ന മൂവിയാണ്. സോ അതിന്റെ റിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഉള്ള അപ്രോൾ എന്ന് പറയുന്നത് ഈ സിനിമ നമ്മൾ ടാങ്ക് ചെയ്യണം, ഈ സിനിമ നമ്മൾ ബാഡ് റിവ്യൂസ് കൊടുത്ത് ടാങ്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ സിനിമ ഇവരുടെ മാത്രമല്ല, ഈ മഹേഷ് ഭട്ട് ഡയറക്ട് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് മഹേഷ് ഭട്ട് ഈ സിനിമ ഓൺ ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ സിനിമയുടെ പുറകിൽ നൂറുകണക്കിന് കലാകാരന്മാർ ഇതിന് പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സുശാന്ത് ഒരു സൂയിസൈഡ് അല്ലെ സൂയിസൈഡ് നടന്നു എന്ന് പറഞ്ഞിട്ട് അതേ ബുള്ളി ചെയ്യല് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർ കിഡ്സ് ആലിയ ഭട്ടും അനന്യ പാണ്ഡെയുടെയും പേജിലെല്ലാം ചെന്ന് ചെയ്യുമ്പോൾ അത് തന്നെ ഒരു ഹിപ്പോക്രസിയാണ്.
അത് അത് ഞാനും വല്ലാണ്ട് അഗ്രി ചെയ്യുന്നു. പിന്നെ ഈ ടാങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ മൂവി ബോയ്കോട്ട് ചെയ്യുക, സി കഴിവുള്ളവര് അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്യുന്നവര്, നല്ല മൂവീസ് ചെയ്യുന്നവര്, അവരുടെ മൂവി അത് നിങ്ങൾ ആ മൂവിനെ ഇവാലുവേറ്റ് ചെയ്യുക, ആ അതിലെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പൊ ആലിയ ഭട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അത്ര താല്പര്യമുള്ള മൂവിയല്ല, പക്ഷെ എനിക്ക് ഹൈവേ ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. ഞാൻ ഇവിടെ ഈ രണ്ട് മൂവീനെ അസസ് ചെയ്യുന്നത് ഒരെണ്ണം സ്റ്റാർ കിഡിന്റെ മൂവിയും ഒരെണ്ണം ഒരു ആക്ട്രസിന്റെ മൂവിയും ഉള്ള രീതിക്കല്ല, രണ്ടും ആലിയ ഭട്ട് എന്ന പേഴ്സൺ ചെയ്തതാണ്. അതിനകത്ത് മറ്റു കുറെ ഫാക്ടേഴ്സും വന്നു, ഡയറക്ടർ, സ്റ്റോറി, ബാക്കി കാസ്റ്റ്, ബാക്കി എഫേർട്ട് എല്ലാം വന്നു കഴിയുമ്പോഴത്തേനാണ് ആ മൂവി ഒരു വിജയമാകുന്നത്. അപ്പൊ ഇത് സ്റ്റാർ കിഡിന്റെ മൂവി ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിൽ കുറച്ചും കൂടെ നെപ്പട്ടിസം ഒരു വലിയ പ്രശ്നമാണ് എന്ന് തോന്നാത്തതിന് കാരണവും അത് തന്നെയാണ്. ബിക്കോസ് നമ്മൾ മലയാളികൾ കുറച്ചും കൂടെ മൂവീസിനെ മൂവി ആയിട്ട് അംഗീകരിക്കാൻ പഠിച്ചവരാണ്. ബോളിവുഡിലും അവരുടെ ഓഡിയൻസും ആ ഒരു രീതിയിലോട്ട്, ഒരു സിനിമേനെ നല്ല സിനിമയാണ് എങ്കിൽ, അല്ലാണ്ട് ഇപ്പം സൽമാൻ ഖാന്റെ സിനിമയാണെങ്കിൽ ഞാൻ വിജയിപ്പിച്ചിരിക്കും എന്നും, ആലിയ ഭട്ടിന്റെ മൂവി ആണെങ്കിൽ അല്ലെങ്കിൽ ദീപിക പദുക്കോണിന്റെ മൂവി ആണെങ്കിൽ അത് ഞാൻ ടാങ്ക് ചെയ്യിപ്പിച്ചിരിക്കും എന്നുള്ള ഈ വാശിയുടെ ആവശ്യം ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നെപ്പോട്ടിസം വോണ്ട് ബോദർ അപ്കമിങ് ടാലന്റ് ഇൻ ദാറ്റ് കേസ്.
അതെ, ഇതില് ഒരു സൈഡ് നോട്ട് ഉള്ളത്, പലപ്പോഴും പറഞ്ഞിരുന്നു നമുക്കൊരു സ്റ്റാർ ഒരു ടാലന്റ് എഗ്രിമെന്റ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോ സുശാന്ത് ഈ പറയുന്ന ഒരു മേജർ ടാലന്റ് കമ്പനിയുടെ ആളായിരുന്നു. അപ്പോ അവര് സുശാന്തിന് ചില മൂവീസ് ചെയ്യണ്ട, ചില മൂവീസ് ചെയ്യണം എന്നുള്ള ഇത് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. സോ ഇതില് ഉള്ളത് സുശാന്ത് തന്നെ സൈൻ ചെയ്ത എഗ്രിമെന്റ് ആണ്, സുശാന്തിനെ ആരും നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ചതല്ല. പക്ഷെ ഒരു സ്റ്റാർ ആവണമെങ്കിൽ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യണം, ഇല്ലാതെ ഒരു സ്റ്റാർ ആവാൻ പറ്റില്ല എന്നൊരു ഇത് ബോളിവുഡിൽ, അങ്ങനെ ഒരു സ്ഥിതി ബോളിവുഡിലുണ്ടെന്ന് പറയപ്പെടുന്നു. സോ അങ്ങനെ ലൈക്ക് ഒരു ഡിസേർവ്ഡ് ആയ മൂവീസ് സുശാന്തിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസിനും അതിനൊരു പങ്കുണ്ട്. നമ്മള് ഇന്ന ആളുടെ മൂവി എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെന്ന് കാണുകയാണെങ്കിൽ മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ അല്ലെ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റാർ ആവാൻ ഇന്ന പ്രൊഡക്ഷൻ ഫാക്ടറിയുടെ ഇതിൽ പോയി ഒപ്പിട്ടാൽ മാത്രമേ സ്റ്റാർ ആവൂ എന്നുള്ളതിന് അർത്ഥമൊന്നുമില്ല.
ഇപ്പം കായ്പോച്ചേ അല്ലെങ്കിൽ ചുച്ചോരേ പോലുള്ള മൂവീസ് വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെയും ഒരു പാർട്ട് ഉണ്ടല്ലോ കാണുന്നവരുടെയും. പിന്നെ അത്യാവശ്യം നല്ല സഞ്ജയ് ലീല ബൻസാലി മൂവീസ്, അത് അത്യാവശ്യം നൈസ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അതുക്കുട്ടു മൂവീസ് സുശാന്തിനെ വേണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ട് പറ്റില്ല, സുശാന്തിന്റെ ഇതനുസരിച്ച് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതേ ഇത് തന്നെ സൈൻ ചെയ്ത രൺവീർ അത് ഏറ്റെടുക്കുകയും പിന്നീട് ആ പ്രൊജക്ട് വലിയൊരു ഹിറ്റ് ആവുകയും ഒരു കരിയറിൽ തന്നെ മേജർ ആവുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന കുറച്ച് അക്യൂസേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റി നമുക്കറിയില്ല. എന്നാലും
ഈ പറഞ്ഞ പോലെ ചിലപ്പോ മൂവി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതും ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് അനുസരിച്ചായിരിക്കും. അവര് മാനേജ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്, അപ്പോ വരുന്ന ഓഫേഴ്സ് അനുസരിച്ച് അങ്ങനെ പറയുന്നത്. ഇപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ തെറ്റാക്കുന്നത്. ഇപ്പൊ ഈ മൂവി ചെയ്യണ്ട എന്ന് പറയുന്നത് ചിലപ്പോ മറ്റൊരു മൂവിക്ക് വേണ്ടി ആയിരിക്കാം, അവർക്ക് അറിയില്ലായിരുന്നിരിക്കാം ഈ മൂവിയാണ് ഹിറ്റ് ആവുക അല്ലെങ്കിൽ പേഴ്സോണ മാച്ച് ആവുന്നത് ഈ മൂവിക്കാണ്. കാരണം ഇത് ഒരു പേഴ്സോണ ഫാക്ടറിയാണ് അല്ലെ. ഇപ്പോ നമുക്ക് ഷാരൂഖ് ഖാന്റെ മൂവീസ് എല്ലാം കണ്ടറിയാം, മിക്കവാറും മൂവീസിന് ഒരു ബേസിക് പേഴ്സോണ ഷാരൂഖ് ഖാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ഒരു പേഴ്സോണ ഫാക്ടറിയാണ്, ഇന്ന മൂവീസ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സോണ ഇങ്ങനെ വളരും, അങ്ങനെ അയാൾക്ക് ഇങ്ങനെ കൺസിസ്റ്റൻസി ഉള്ള ഒരു സ്റ്റാർ ആവാം. കാരണം കൺസിസ്റ്റൻസിയാണ് ബോളിവുഡ് ഒരാളെ സ്റ്റാർ ആക്കുന്നത്, അല്ലാതെ ഇപ്പോൾ മലയാളത്തിലെ പോലെ ഭയങ്കര വേഴ്സറ്റൈൽ ആയ ക്യാരക്ടേഴ്സ് എല്ലാ വർഷവും ചെയ്തു കഴിഞ്ഞാൽ ബോളിവുഡ് ഒരു സ്റ്റാർ ആവാൻ പറ്റില്ല. സ്ഥിരമായി ഒരേ മൂവീസ്, സൽമാൻ ഖാൻ ചെയ്യുന്ന മൂവീസ് നോക്കാം, ഷാരൂഖ് ഖാൻ ചെയ്യുന്ന മൂവീസ് നോക്കാം, എല്ലാം സ്ഥിരം ഒരേ ഒരു ഫോർമുലയിലുള്ള മൂവീസ്. സോ അതായിരിക്കാം സുശാന്തിന്റെ ഈ കോൺട്രാക്ടിന് പുറകിലെ ലൈക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ രഹസ്യം എനിക്കറിയില്ല. സോ ഈ കാര്യത്തിൽ നമുക്ക് പ്രൂഫുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർലി അത് തെറ്റാണ്.
അങ്ങനെ ഈ അക്യൂസേഷൻസിന് എല്ലാം ശേഷം പുതിയ അക്യൂസേഷൻ വന്നത് ആ ഒരു സമയത്ത് സുശാന്തിന്റെ ഡെത്തിന് ശേഷം സുശാന്തിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു കണ്ടോളൻസ് പോസ്റ്റ് പോലും ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റിയക്കെതിരെയുള്ള അക്യൂസേഷൻസ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അതില് റിയയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് അക്യൂസേഷൻസ് വന്നു. അതിനെപ്പറ്റി എന്താണ് അഗ്നി പറയാനുള്ളത്?
ഇപ്പോ റിയ ചക്രവർത്തി എന്ന് പറയുന്ന സുശാന്തിന്റെ ലിവിൻ പാർട്ട്ണർ ആയിരുന്നു. പാർട്ട്ണറെ പറ്റി എന്തൊക്കെ അക്യൂസേഷൻസ് വന്നു എന്ന് നമ്മള് ഇപ്പൊ കിടക്കുന്നില്ല, കാരണം കുറെ അക്യൂസേഷൻസ് ഉണ്ട്. സോ ഇതില് പ്രത്യേകം എടുത്തു
അല്ല,
പറയേണ്ട ചിലത്,
അതിനകത്ത് അല്ല, അതിനകത്ത് രസമുള്ള ചില അക്യൂസേഷൻസ് ഉണ്ട്, അതൊക്കെ പറയണം.
അതെ
ബ്ലാക്ക് മാജിക്കും
അതെ
മുള്ള
അതിലേക്ക് തന്നെയാണ് ഞാൻ ചെന്നിരുന്നത്. സോ റിയ സുശാന്തിനെ ഒരു സെഡ്യൂസ് ചെയ്ത് ബ്ലാക്ക് മാജിക് പൂജകൾ നടത്തി സുശാന്തിന് മെന്റൽ ഡിസീസ് കൊടുക്കുകയായിരുന്നു എന്ന് ചില അക്യൂസേഷൻസ്. അക്യൂസേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു സോഷ്യൽ നെറ്റ്വർക്കിലിരുന്ന് ആരോ നമ്മളെ മുഖമില്ലാത്ത, നമ്മള് നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞാലേ മുഖമില്ലാത്ത ആരോ ഒരു ട്വിറ്ററിന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന് പുറകിലിരുന്ന് പറഞ്ഞതാണെന്ന്. അല്ല, നമ്മളുടെ പ്രൈം ടൈം ടെലിവിഷനിൽ ചാനലുകൾ പറഞ്ഞതാണ് ബ്ലാക്ക് മാജിക് ഈ കേസിലെ കൺഫേംഡ് ആണ്. മറ്റേ കൂടോത്രം, മറ്റേ മൊട്ടയിലുള്ള കൂടോത്രം അതാണെന്ന് അറിയില്ല, പക്ഷെ ബ്ലാക്ക് മാജിക് ഈ കേസിൽ കൺഫേംഡ് ആണ്. റിയ ചക്രവർത്തി ഇതേപോലെ സുശാന്തിനെ സെഡ്യൂസ് ചെയ്യാനായി ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിരുന്നു എന്ന് പല പ്രൂഫുകൾ കാണിച്ച് പലരും സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതായത് എന്തോ വീട്ടിൽ പൂജകൾ നടന്നു, ഇതുവരെ കാണാത്ത പൂജകളാണ്, പൂജ രാത്രിയായിരുന്നു, റിയയുടെ വസ്ത്രങ്ങൾ, റിയ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന, അതായത് പല വർഷങ്ങളായി പോസ്റ്റ് ചെയ്തിരുന്ന പിക്ചറുകളിൽ നിന്ന് ബ്ലാക്ക് മാജിക് വായിച്ചെടുത്ത ചാനലുകളെല്ലാം ഉണ്ട്. അതായത് പബ്ലിക്കായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു, നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ ഇതെല്ലാം
എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സമയത്ത് സുശാന്തിന്റെ സ്മാർട്ട്നെസ്സിനെ നിങ്ങൾ ഒന്ന് മാനിക്കണം, മനസ്സിലായോ? അക്യൂസ് ചെയ്ത് ഏത് അറ്റം വരെ പോകുമ്പോഴും ദിസ് മാൻ വാസ് ബ്രില്ലിയന്റ്. പുള്ളിയുടെ സ്പീച്ചസ് ഒക്കെ ആക്ച്വലി ഞാനും കേൾക്കുന്നത് ഡെത്തിന് ശേഷമാണ് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷെ കേട്ട് കഴിയുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഇൻസൈറ്റ് ഉള്ള, വളരെ ബുദ്ധിയുള്ള, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടെ ആയിരുന്നു സുശാന്ത്. ഈ തിയറീസ് പോയി പോയി ഏത് ലെവലിൽ വരെയുള്ള കോൺസ്പിറസി തിയറിയും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ലെവലിലോട്ട് ആളുകൾ പോകുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ലല്ലോ. അവിടെ നമ്മൾ സുശാന്തിന്റെ മെമ്മറീനെയും ഒരു വിധത്തില് ഇൻസൾട്ട് ചെയ്യല്ലേ?
അതെ, ഇതില് നമ്മൾ പറയുന്നത് ഇപ്പോ റിയക്കെതിരെയുള്ള ഈ അക്യൂസേഷൻസ് ഒന്നും പ്രൂവ്ഡല്ല. സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുള്ളി ചെയ്യുന്നതിന്റെ ഒരു ക്രെഡൻഷ്യൽസ് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ഒരു അക്യൂസേഷൻ ആയിട്ട് കാണുന്നതിലും പാടുണ്ട്. അത് ഈ പറഞ്ഞ ബംഗാളി വിമൺ, അപ്പോൾ അവർക്ക് എതിരെയുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ അക്യൂസേഷൻ. അതായത് റിയ ഒരു ബംഗാളിൽ നിന്നുള്ളതാണ്, സോ ബംഗാളി വിമൺ കുറച്ച് അവർക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ബേസിക് സ്റ്റീരിയോ ടൈപ്പ്. പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് ചുടിയലിനൊക്കെ പറയുമെങ്കിലും അവർക്ക് സ്വന്തമായി ഒപ്പീനിയൻസ് ഉണ്ട്, അവർക്ക് ആണുങ്ങളുടെ ഒപ്പം നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അക്യൂസേഷൻ. സോ ആ അക്യൂസേഷൻ, ആ സ്റ്റീരിയോ ടൈപ്പിനെ ഇതിലേക്ക് വലിച്ചുകൊണ്ടുവരുന്ന രീതിയിൽ ഒരു ലൈക്ക് ചാനല് പെരുമാറുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരോ എവിടെയോ ഇരുന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഒരു ചാനൽ അതിൻ്റെ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, പല സ്റ്റീരിയോ ടൈപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുക എന്ന് പറയുമ്പോൾ, ഇനി ഇതൊരു വൺ ഓഫ് സംഭവമല്ല. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. ഒരാള് ഒരു സ്ത്രീയെ 17 തവണ വണ്ടി കയറ്റി കൊല്ലുകയോ കുത്തി വണ്ടി കയറ്റി കൊല്ലുകയാണ്. അപ്പോ കുറെ പേര്, അതെ, എന്നിട്ട് കുറെ പേര് വന്ന് പറയുകയാണ് ഈ സ്ത്രീ എന്തോ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതായത് പുരുഷന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവണം, അയാൾക്കൊരു മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അയാളുടെ ലൈഫിലെ ഒരു സ്ത്രീ അയാളെ സെഡ്യൂസ് ചെയ്ത് അതിലേക്ക് വലിച്ചരച്ചതാണ് എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹം പോലെ.
ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ടും പേഴ്സണലി എന്താ എന്താ പറയണ്ടേന്ന് അറിയില്ലണ്ടായിപ്പോ. കാരണം ഒരു മേഴ്സിലെസ് കില്ലിംഗ് ആയിരുന്നു അത്, വല്ലാത്ത ഒരു എന്താ പറയാ മനസ്സിനെ എന്താ പിടിച്ചുലിക്കുന്ന തരത്തിലുള്ള ഒരു മേർഡർ. അതിനുശേഷം അതിന്റെ ഇടയിൽ കമന്റ് ഇടുകയാണ് ഈ സ്ത്രീ അവനെ ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ടാവും, അതല്ല ഇവൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും, ഇവൻ അത്രയും ഒരു കമന്റിൽ എഴുതിയിരിക്കുകയാണ് അത്രത്തോളം സ്നേഹിച്ചവർക്കെ അത്രത്തോളം വെറുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ.
ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്താ പോരായിരുന്നു.
അതാ അങ്ങനെ ചോദിക്കുന്നു. അതായത് ഡിവോഴ്സ് ഇസ് വേഴ്സ് ദാൻ കില്ലിംഗ് എന്നുള്ള അർത്ഥം. ഒരു ഡിവോഴ്സ് കൊടുക്കുക ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നത് അവളെ കൊല്ലുന്നതിനേക്കാളും മോശമാണ് എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാൻ മാത്രം വൈകൃതമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉള്ള മനുഷ്യര് ഈ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ലജ്ജ തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം. പിന്നെ ഈ ബംഗാളി വുമൻ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ് അത് പറഞ്ഞപ്പോ ബുൾബുൾ എന്നുള്ള നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടായിരുന്നു. അതിനകത്ത് അവര് ആ ഒരു ഹോൾ സംഭവത്തിനെ ഒരു ഫാന്റസി രീതിയിൽ ഒന്ന് വലിച്ചു കീറി എടുക്കുകയും കൂടെ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ ബംഗാളി വുമണിനെതിരെയുള്ള ഈ ചുടയിൽ കോൺസെപ്റ്റ്, ആ നമ്മളിത് മുഴുവൻ പറയുമ്പം നമ്മളെന്ന് വെച്ച് ഇല്ല റിയ കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ള രീതിക്കല്ല ഞാൻ പറയണേ. ഞാൻ പറയണേ നിങ്ങള് തിയറീസ് പറയുന്നതിൽ പ്രോബ്ലം ഉണ്ടെന്നല്ല, അന്വേഷണങ്ങൾ നടക്കും പല, ഇത് ഇത് നോർമൽ ഒരു പ്രോസസ് ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഈ ബ്ലാക്ക് മാജിക് അങ്ങനെയാണ്, അപ്പം ഈ സുശാന്തിന് എന്താ ഒരു കഴിവില്ലാത്ത ഒരാളെന്നുള്ള പോലെ ആക്കല്ലേ, ഇങ്ങനത്തെ ഒരാളുടെ ഉള്ളിലും വീണു പോകാവുന്ന പോലത്തെ ഒരാളാണ്, അല്ല ഹി വാസ് എ സ്മാർട്ട് മാൻ. ഇതിന്റെ ഇതിന്റെ എല്ലാ ഇടയില് വേറൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഒരു ഭയങ്കര ഫേമസ് US-ലെങ്ങാണ്ടുള്ള ഒരു പുള്ളി, ഹി ഹേസ് എന്താ പുള്ളിക്കാരൻ സ്വയം കഴിവ് എന്താ പുള്ളി പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഹി സേസ് ഹി ക്യാൻ കണക്ട് വിത്ത്
സ്പിരിറ്റ്സ്. അറിയാൻ പാടുള്ളൂ
അതെ, പുള്ളിയുടെ 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 ഒരു പോസ്റ്റ് ഇട്ടു, പുള്ളി പുള്ളി പല പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മരിച്ചുപോയ ഫേമസ് പേഴ്സണലി മൈക്കൽ ജാക്സണും പിന്നെ അങ്ങനത്തെ കുറെ ഫേമസ് പേഴ്സണാലിറ്റികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പുള്ളിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടി സുശാന്തിന്റെ വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ പുള്ളി ഒരു എപ്പിസോഡ് ചെയ്തു. ആ എപ്പിസോഡ് ചെയ്തപ്പോ പുള്ളിക്കാരന് ഭയങ്കര റെസ്പോൺസ് കിട്ടി, അബൌട്ട് 3 മില്യൺ എന്തോ എത്തി പുള്ളി. അത് കഴിഞ്ഞിട്ട് പുള്ളി അതുകൊണ്ടും കിട്ടിയ ഫെയിം ഹി പ്രോബബ്ലി ടേസ്റ്റഡ്, ഇത് നല്ലൊരു സ്കോപ്പുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പുള്ളി ഒരു സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും ചെയ്തു. അങ്ങനെ ഈ ഇങ്ങനൊരു പാവം മനുഷ്യന്റെ ഡെത്തിന് മിൽക്ക് ചെയ്യുന്നവരും ഉണ്ട് കുറെ പേര്.
അതെ, പക്ഷെ അതിനർത്ഥം ഫോറിനേഴ്സ് ആരും സുശാന്തിനോട് റിയാക്ട് ചെയ്യരുത് എന്നൊന്നുമല്ല. ആരോ പറഞ്ഞു കേട്ടു അതിനെന്താ ഫോറിനേഴ്സും ഈ കേസിൽ ഇൻവോൾവ് ആണ്, മലേഷ്യയിൽ നിന്നുള്ള സുശാന്തിന്റെ ഫാൻസ് എല്ലാം സ്ഥിരമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, ഫോറിനേഴ്സ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് ഒരു തെറ്റല്ല. ഇപ്പോ പ്യൂഡിപൈ സുശാന്തിന്റെ വീഡിയോ കണ്ട് അതിനോട് റിയാക്ട് ചെയ്തിരുന്നു, അപ്പോ അത് ഒരു തെറ്റല്ല. വളരെ സെൻസിറ്റീവ് ആയി പുള്ളിയുടെ കാര്യങ്ങൾ, പുള്ളിക്ക് അതിലൂടെ ഐഡിയ ഉള്ള കാര്യങ്ങൾ ആ സ്പീച്ച് കണ്ട് പറഞ്ഞു, സുശാന്തിനെ പറ്റി പറഞ്ഞു, അത് ഒരു തെറ്റല്ല, അത് റിയാക്ട് ചെയ്യുന്ന ഒരു തെറ്റല്ല. പക്ഷെ ഈ പറഞ്ഞ ഹബ്സ് ചെയ്തത് എന്താണ് എന്ന് നമുക്ക് ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഇത് എക്സിസ്റ്റിംഗ് ആണോ, എന്താണ് പുള്ളി ചെയ്യുന്നത് എന്ന് പുള്ളിയുടെ ബാക്കിയുള്ള വീഡിയോകൾ കണ്ടാലോ, പുള്ളിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വായിച്ചാലേ അറിയാവുന്നതേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ അതിന്റെ ഓരോ മിനിറ്റും 0.5 സെക്കൻഡ് 0.5X-ൽ ഇട്ട് കണ്ട് അതിൽ മുഴുവൻ ഡീകോഡ് ചെയ്യാനിരിക്കുന്നതല്ലോ നമ്മളുടെ കേസ് ഹിസ്റ്ററി.
അതിനകത്ത് അത് മാത്രമല്ല എനിക്ക് അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാൻ കാരണം ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതായത് ഇത് മർഡർ ആണ് എന്ന് പറയുന്നു പുള്ളി, മനസ്സിലായോ? സുശാന്ത് തന്നെ നോ എന്താ ബിഗ് മെൻ ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോ ഈ കുറെ മനുഷ്യരുണ്ട് കേട്ടോ, ദേർ ആർ പീപ്പിൾ ഹു ബിലീവ് ഇൻ ആഫ്റ്റർ ലൈഫ്, ദേർ ആർ പീപ്പിൾ ഹു ബിലീവ് ഇൻ സ്പിരിറ്റ്സ്, ആത്മാക്കളായിട്ട് ഉള്ള ഒരു സംസാരം, ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് കേൾക്കുമ്പോ ഭയങ്കര ജെന്യുവിൻ ആയിട്ട് അങ്ങ് വിശ്വസിക്കുക, ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി ഹിം ഹു ടോക്ക്ഡ് ആൻഡ്
എന്റെ കയ്യില് സ്പിരിറ്റ്സിനോട് സംസാരിക്കാൻ ഒരു മെഷീൻ ഉണ്ടായിട്ട് പുള്ളി അത് വെച്ച് ആകെ ചെയ്തത് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുള്ളതാണോ?
അല്ല, ഒരുപാട് പേര് ആക്ച്വലി വിശ്വസിക്കുന്നുണ്ട്, എന്നോട് പേഴ്സണലി പറഞ്ഞവരുണ്ട്, അത് സത്യമാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിനോട് സംസാരിക്കുന്നുണ്ട് പുള്ളി, അതിന്റെ ഒക്കെ വീഡിയോ ഉണ്ട്.
അല്ല, ഇത് ഇത്രയേ ഉള്ളൂ, എനിക്ക് ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റിയോട് സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്പിരിറ്റിനോട് ഡെത്ത് കഴിഞ്ഞ് സംസാരിക്കാം, ഞാൻ ആ ടാലന്റ് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമോ എന്നുള്ള ചോദ്യത്തിലുള്ളതല്ലേ ഇതുള്ളൂ.
അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ട്രിബ്യൂട്ട് വീഡിയോ പോലെ ചെയ്യുമ്പോ നമുക്കും അത് കണ്ട് മനസ്സിനൊരു സന്തോഷമാണ് വരിക. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് എന്താ വിഷമം തോന്നി, കാരണം എനിക്ക് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ ഇൻസൾട്ട്. പുള്ളിക്കാരൻ്റെ അവിടെ ഡെബ്യൂ എന്തോ പറഞ്ഞു വേറൊരു, അതായത് ഹഫ് അല്ലാണ്ട് വേറൊരു ലേഡി ഉണ്ട്. അപ്പൊ സെക്കൻഡ് എപ്പിസോഡിലോ എന്തോ സുശാന്ത് എന്തോ ഇങ്ങനെ പറയുമ്പോ അത് ഡെബി ഡെബിനെ കുറിച്ച് ചോദിക്കുന്നത് പോലെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്ത്യയിലെങ്ങും ഒരു മനുഷ്യനെ ഈ സുശാന്തിനെ അറിയാൻ മേലാഞ്ഞിട്ടാണോ ഈ US-ൽ പോയി ഡെബിയുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത്? ഇതിന്റെ ലോജിക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നല്ലേ ഉള്ളൂ, ഒബ്വിയസ്ലി ദിസ് ഇസ് സം പേഴ്സൺ ഹി പ്രോബബ്ലി ഡിഡ്ന്റ് ഈവൻ നോ എക്സിസ്റ്റഡ്. അപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി ഞാനാണ്ട US-ൽ പോവാന്നും പറഞ്ഞോണ്ട് ഒരു ആത്മാവ് അവിടം വരെ ട്രാവൽ ചെയ്ത് എല്ലാം പറയുമോ?
ഹഫിന്റെ വീഡിയോയിലെ ഒരു 10 വ്യൂ ജീനിയുടെ
അല്ല, ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് കണ്ടുപോയതാ. അതിന്റെ മേജർ പ്രോബ്ലം നമ്മൾ കമന്റ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ വിഷമം വരുന്നത്.
ഇത് മുഴുവൻ ഡീകോഡ് ചെയ്ത ആൾക്കാരെ ആലോചിച്ചിട്ടല്ലേ.
ആ എന്നിട്ട് അവര് അതിന്റെ ഇടയിൽ ഹഫ് പറഞ്ഞ സെന്റൻസ്, അതായത് പുള്ളി ഇംഗ്ലീഷിൽ ഇടൂലോ, ഹഫ് ഇട്ടപ്പോ സുശാന്ത് സംസാരിക്കുന്നത് ഹഫ് ഇംഗ്ലീഷിലല്ലേ അണ്ടർസ്റ്റാൻഡ് ചെയ്യുള്ളൂ. പക്ഷെ അതിന്റെ അടിയിൽ ആൾക്ക് അത് ഹിന്ദിയിൽ കേട്ടവരുണ്ട്. എന്നിട്ട് അവരതിന്റെ അടിയിൽ ഈ ഇന്ന പോയിന്റ് ഇന്ന സെക്കൻഡിൽ ഇവർ ഇയാൾ പുള്ളിക്കാരൻ ഹിന്ദിയിൽ ഇന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഡയലോഗ് വായിച്ച് വെച്ച് നമ്മൾ അതേ സെക്കൻഡിൽ പോയി പ്ലേ ചെയ്താൽ നമുക്കും അത് തന്നെയാ പറയണേന്ന് തോന്നും.
ാണ് പണ്ടത്തെ ഇത് കേട്ടിട്ടില്ലേ, നമ്മളുടെ റോക്ക് സോങ്സ് ബാക്ക്വേർഡ് പ്ലേ ചെയ്യുന്നത്. പണ്ടത്തെ മെറ്റാലിക്ക പോലുള്ള ബാൻഡ്സിന്റെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് മെറ്റൽ ബാൻഡ്സിന്റെ മ്യൂസിക് എടുത്തിട്ട് ബാക്ക്വേർഡ്സ് പ്ലേ ചെയ്യും. എന്നിട്ട് ഇല്ലുമിനാറ്റി എന്നൊരു കണക്ഷൻ ഇല്ല. ഇത് ബേസിക്കലി ഡെത്ത് മെറ്റൽ എന്ന് പറയുന്നത് സാറ്റാനിസ്റ്റിന്റെ ഒരു മ്യൂസിക് ആണെന്നുള്ളതാണ് തിയറി. ബാക്ക്വേർഡ്
ഇത് ഇലുമിനാട്ടി ആയിട്ട് ലിങ്ക് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ മെറ്റാലിക് സോങ്സ് ഒക്കെ ഇലുമിനാട്ടി ആണ്, അത് തിരിച്ചിട്ട് കേട്ടാ അറിയാം അതിനകത്ത് മുഴുവനും എന്താ സാറ്റാനിസ് സംഭവങ്ങളാണ് പറയണെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല
അപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ലിറിക്സ് അറിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഈ ലിറിക്സ് നിങ്ങളോട് പറയുന്നില്ല, ഇതാണ് ഇതിനകത്ത് പറയുന്ന ലിറിക്സ് പറയുന്നില്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല.
ഇന്ത്യയ്ക്ക് അത്തം സംഭവിക്കുന്നത് പുള്ളി ഒരു ഒരു സംഭവം സുശാന്തിന്റെ ഒരൊറ്റ വേർഡ് പോലും ക്ലാരിറ്റി ആയിട്ടല്ല പറഞ്ഞു. ഞാൻ ഹെഡ്ഫോൺ വെച്ച് രണ്ടു മൂന്ന് വട്ടം കേട്ട് നോക്കി. പുള്ളിക്കാരൻ അതിൽ എഴുതി കാണിക്കുന്നത് വായിക്കാണ്ടാണ് നമ്മളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ പുള്ളിക്കാരൻ
ഞാൻ നേരത്തെ 10 എന്ന് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ 10 വ്യൂ എന്ന് പറഞ്ഞത് 30 വ്യൂ ആയിട്ട് കൂട്ടിയിരിക്കുന്നു പറഞ്ഞോളൂ.
അല്ല നമ്മൾ ഇത് ഡീകോഡ് ചെയ്യണമല്ലോ. അപ്പൊ ഇതൊരു ഇത് ഫോർ സയൻസ് ആഗ്നേ, ഫോർ സയൻസ്. അല്ല പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ അത്രേ ഉള്ളൂ. ഇത് പുള്ളിക്കാരൻ എഴുതി കാണിക്കുമ്പോ നമുക്ക് തോന്നും ഇതാണെന്ന്.
പക്ഷെ അഫിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് സംഭവിച്ചത് നമ്മളുടെ മീഡിയ, ന്യൂസ് പേപ്പർ ആയാലും ടെലിവിഷൻ ആയാലും നമ്മളുടെ മീഡിയ ഇതൊരു ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. ഈ പറഞ്ഞ മൈക്കിൾ ജാക്സന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അത് ആരും വെസ്റ്റേൺ മീഡിയ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മൈക്കിൾ ജാക്സന്റെ സ്പിരിറ്റുമായിട്ട് സംസാരിച്ചിട്ട്. പക്ഷെ നമ്മളുടെ കേസിൽ എങ്ങനെയോ സുശാന്തിന്റെ സ്പിരിറ്റുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് പ്രൈം ടൈം ടെലിവിഷനിൽ ഈ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയും പല ന്യൂസ് പേപ്പറുകളിലും ഇതൊരു ന്യൂസ് ആയിട്ട് വരികയും ചെയ്തു. സോ നമ്മള് ഇതേപോലെയുള്ള തിയറീസിനെ എൻകറേജ് ചെയ്യാൻ, അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
മൈക്കിൾ ജാക്സന്റെ വീഡിയോയും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി അതും കൂടെ കണ്ട് പുള്ളിക്ക് ഒരു 10 വ്യൂവും കൂടെ കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും എന്നെ എന്നെ എല്ലാരും കൂടെ എന്നെ ആഗ്നേ ഇട്ട് 30 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞ് അക്യൂസ് ചെയ്തു. ചുമ്മാ കേട്ടോ, ഞാൻ ഒരു വട്ടം കണ്ടു.
മൂന്നാല് വട്ടം ഹെഡ്ഫോൺ വെച്ച് കേട്ടു എന്ന് പറഞ്ഞത് എല്ലാരും കേട്ടതാണ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇവിടെ റീപ്ലേ ചെയ്ത് കാണിക്കാം. മൂന്നാല് വട്ടം ഹെഡ്ഫോൺ വെച്ച് കേട്ടു എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേ ചെയ്യുന്നതാണ്.
നമ്മൾ ഒരു വീഡിയോക്കകത്ത് ഹെഡ്ഫോൺ വെച്ചും വെക്കാതെയും കേൾക്കാം, എന്നിട്ട് നമുക്കത് പുറകോട്ട് ഡ്രാഗ് ചെയ്ത് ഒന്നുകൂടെ റീപ്ലേ അടിക്കാം. മനസ്സിലായോ? നമ്മൾ
ശരി ആയിക്കോട്ടെ,
നീക്കിട്ട് പാര വരും. എന്താന്ന് വെച്ചാലേ, ഇത് നമ്മൾ ഈ പറയുന്ന കേട്ടുമ്പം ഈ ഹഫിന്റെ വീഡിയോ കേൾക്കാത്തവരായിട്ട് ആളുകൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇനി എങ്ങാനും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ക്യൂരിയോസിറ്റി തോന്നിയിട്ട് അവർ പോയി കാണും. ഇങ്ങനെയുള്ളവരോട് വെറുതെ നിങ്ങളുടെ ഒരു 15-20 മിനിറ്റ് അല്ല, അപ്പൊ അത് കൂട്ടി ഇൻറ്റു 3 അത്രയും സമയം കളയണ്ട, ആവശ്യമില്ല, വേസ്റ്റ് ആണ്, കാണാൻ പോണ്ട.
ഓൾറെഡി ജീന ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജീനോട് ചോദിച്ചാൽ മതി, ജീന ഡീകൺസ്ട്രക്ട് ചെയ്തല്ല അയച്ചു തരും.
പറഞ്ഞുതരാം, അതെ, വെറുതെ സമയം കളയണ്ട, വേസ്റ്റ്.
സോ ഇപ്പോ കറന്റ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ സുശാന്തിന്റെ കേസ് ഇപ്പോ CBI പെട്ടുകൊടുത്തിരിക്കുകയാണ്. നേരത്തെ മുംബൈ പോലീസ് ആയിരുന്നു, ഇടയ്ക്ക് വേറെ പോലീസ് ഇത് അന്വേഷിക്കാൻ വന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും CBI കേസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. CBI കുറച്ചു പേർക്കെതിരെ കേസ് എടുത്തു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ സുശാന്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സുശാന്ത് ഒരു നല്ല ആക്ടർ ആയിരുന്നു, സുശാന്ത് ഒരു നല്ല കരിസ്മയുള്ള ആക്ടർ ആയിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സുശാന്തിനെ ബോളിവുഡ് മിസ് ചെയ്യും, ഞങ്ങളെ മിസ് ചെയ്യും.
ഞങ്ങളുടെ ഈ എപ്പിസോഡ് സുശാന്തിനും ഉള്ളൊരു ട്രിബ്യൂട്ട് ആണ്. നിങ്ങൾ ആ മെമ്മറിനെ ഓണർ ചെയ്യുന്ന പോലെയുള്ള കമന്റ്സ് പറയുക, ആ മെമ്മറിക്ക് ഉള്ള എന്താ നന്മകൾ മാത്രം സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇക്കുട്ട് ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകാതെയും. ഒരുപാട് പേര് ഞാൻ കണ്ടു പുള്ളിയുടെ മരിച്ച സമയത്തെ ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, അപ്പം അതൊക്കെ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കുട്ടി ആ ഫോട്ടോസിനെ എടുത്ത് ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്യുന്നു, എന്നിട്ട് അത് വെച്ച് ഇതൊക്കെ പ്രൂഫാണ് നോക്ക് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആരും ഒരിക്കലും ചെയ്യരുത് അല്ലെ. മരിച്ചു പോയ ഒരാള് അയാള് ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു ഫോട്ടോ പോലും ആരും എടുക്കരുതാത്തതാണ്. ഒക്കെ ഡിസ്റെസ്പെക്ട് ആണ് മരിച്ചുപോയ കഴിവുള്ള ഒരു മനുഷ്യനോട് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒന്നിലും ഏർപ്പെടാതെ ഒരു മരിച്ച ഇപ്പം ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടർ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അതിപ്പോ ആരാണെങ്കിലും അല്ലെ, ഒരു മെമ്മറി ആയതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ മാത്രം ഓണർ ചെയ്യുക എന്നുള്ള ഒരു ചെറിയ മെസ്സേജോടെ ഈ എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് ബൈ ഫ്രം ജീന
ആൻഡ് ആഗ്നി.
ബൈ ബൈ.
ബൈ ബൈ. ആര് എൻഡ് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൽ
നീ ഇതിനെ എൻഡ് ചെയ്തു, ഞാൻ കുറെ കിടന്ന് ചേർച്ചായിരുന്നു.